എസ്കേൽ പ്രവചനം 34 അധ്യായത്തിലേക്ക് നാം വരികയാണ്. ഇവിടെ ഒരു കാര്യം താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ യെരുശലേമിൻ്റെ നാശം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിലെ കള്ളപ്രവാചകന്മാർ ഇതുമൂലം നുണയന്മാർ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എഹെസ്കേൽ പറഞ്ഞത് തികച്ചും യാഥാർത്ഥ്യമായിരിക്കുന്നു. അതുകൊണ്ടിപ്പോൾ ദൈവത്തിന് ചിലത് ഈ കള്ളപ്രവാചകന്മാരോട് പറയാനുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. 34 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, വംശപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാരെക്കുറിച്ച് പ്രവചിക്ക. നീ പ്രവചിച്ചവരോട് ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത്? നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു, ആടുകളെ നിങ്ങൾ മേയിക്കുന്നില്ലതാനും. ഈ കാര്യങ്ങൾ എഹെസ്കേൽ അല്ല പറയുന്നത്, ദൈവമാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ക്രിസ്തീയ പ്രവർത്തനം ഒരിക്കലും ഒരു വികസന പ്രവർത്തക സംഘം മാത്രമായിരിക്കരുത്. അത് ജനത്തിന് ആവശ്യമായത് നൽകേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വചനം നൽകണം. ആദ്യം ജനത്തിന് എന്തെങ്കിലും നൽകാതെ അവരിൽ നിന്നും ദാനങ്ങൾ സ്വീകരിക്കാൻ ഒരു സംഘടനയ്ക്കും അവകാശമില്ല എന്നത്ര ഞാൻ കരുതുന്നത്. നമുക്ക് തന്നെയും അനുഗ്രഹം നൽകുന്ന ശുശ്രൂഷകളെ നമുക്ക് സഹായിക്കാൻ കഴിയണം. താങ്കൾ കൊടുക്കുന്നത് ദൈവനാമ മഹത്വത്തിനായി എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നറിയാനുള്ള അവകാശം താങ്കൾക്കുണ്ട് സുഹൃത്തെ. ദൈവിക ശുശ്രൂഷയുടെ പ്രവൃത്തി എപ്പോഴും പണം യാചിക്കുക എന്നത് മാത്രമല്ല, ദൈവവചനം നൽകുക എന്നതും. നൽകപ്പെട്ട ആ ദൈവവചനം എപ്രകാരം പ്രയോജനപ്പെടുത്തുന്നു എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നഷ്ടപ്പെട്ടവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയഭാരം പങ്കുവെക്കുക എന്നതാണ് ശുശ്രൂഷയുടെ പ്രഥമമായ ലക്ഷ്യം. അത് സ്വീകരിക്കുന്ന ഹൃദയങ്ങൾ സമർപ്പണത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കരങ്ങൾ ഉയർത്തി മുമ്പോട്ട് വരിക തന്നെ ചെയ്യും. അങ്ങനെയൊരു മുന്നേറ്റമാണ് ഇന്ന് നമുക്കാവശ്യം. ഇവിടെ ഇസ്രായേലിൻ്റെ ഇടയന്മാർ ആടുകൾക്ക് ആഹാരം നൽകിയില്ല. കള്ളപ്രവാചകർക്കുള്ള ദൈവത്തിൻ്റെ വിമർശനം ഇതായിരുന്നു, അവർ ജനത്തിന് ദൈവവചനം നൽകിയിരുന്നില്ല. നാം ഒരു ശുശ്രൂഷയെ വിലയിരുത്തേണ്ടതിനുള്ള മാനദണ്ഡം ഇന്നും ഇതത്രയെന്ന് ഞാൻ കരുതുന്നു. 4 വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ, ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ, ഒടിഞ്ഞതിനെ മുറിവുകെട്ടുകയോ, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ, കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. എൻ്റെ സുഹൃത്തെ, നാം എല്ലാവരും ഇന്ന് ആവശ്യക്കാരാണ്. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നിവർത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനമാകുന്നു. ഒരു ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ വചനം നൽകുന്നില്ലെങ്കിൽ അവൻ ജനത്തെ ശുശ്രൂഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം നാം തീർച്ചയായും നൽകണം. അനേകം സഭകളിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്. അതിനായി ചുമതലപ്പെട്ടവർ കേവലം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിച്ച് തങ്ങളുടെ ജോലി തീർക്കുകയാണ് ചെയ്യുന്നത്. എത്ര പരിതാപകരം! ആടുകൾ ഇന്ന് അലഞ്ഞുതിരിയുകയാണ്. ചിലത് മുറിവേറ്റിരിക്കുന്നു, ചിലത് ബലഹീനമായിരിക്കുന്നു, ചിലത് ദീനം പിടിച്ചിരിക്കുന്നു. എന്നാൽ അവയെ അന്വേഷിപ്പാൻ ആരുമില്ല. 5 വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഇടയൻ ഇല്ലായിക കൊണ്ട് അവ ചിതറിപ്പോയി, ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു സഭയിൽ ജനത്തിന് ദൈവവചനത്തിന്റെ പോഷണം നൽകിയില്ലെങ്കിൽ അവർ ചിതറിപ്പോകും. അവർക്ക് ആഹാരം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും അവർ പോകും. പലപ്പോഴും ചെന്ന് ചാടുന്നത് ഏതെങ്കിലും ദുരുപദേശ സമൂഹത്തിലായിരിക്കും. നമ്മുടെ കയ്യിൽ ശരിയായ ഉപദേശം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല അത്, മനസ്സിലാക്കേണ്ട വിധം മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി ശുശ്രൂഷകർക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകൾ പോയി എന്ന് കണ്ട് അവരെ വിമർശിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. കാരണം ആടുകൾക്ക് ആഹാരം ആവശ്യമാണ്. ഇവിടെ ഇടയന്മാർ ഇല്ലായിരുന്നു എന്നതായിരുന്നില്ല പ്രശ്നം. അവർ ഇടയന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്ന യഥാർത്ഥ ഇടയന്മാരല്ലായിരുന്നു എന്നതായിരുന്നു പ്രശ്നം. അവർ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടവരായിരുന്നില്ല, അവർ കള്ളപ്രവാചകരായിരുന്നു. തുടർന്ന് അവരെക്കുറിച്ച് ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പീൻ. എന്നാണ് ഇടയൻ ഇല്ലായിക കൊണ്ടത്ര എന്റെ ആടുകൾ കവർച്ചയായി പോകുകയും എന്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്തത് എന്ന് യഹോവയ കർത്താവിന്റെ അരുളപ്പാട്. എന്റെ ഇടയന്മാർ എന്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയിക്കുകയും ആടുകളെ മേയിക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു, ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും. നോക്കുക, ദൈവം ഈ കള്ള ഇടയന്മാരെ പിടികൂടിയിരിക്കുകയാണ്. അവൻ പറയുന്നു, ഞാൻ അവർക്കെതിരായിരിക്കുന്നു. ഏതൊരു പാപത്തെയോ പാപിയേക്കാളോ അധികം ഞാൻ അവർക്കെതിരായിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. എൻ്റെ ആടുകൾ കവർച്ചയായി പോയതിന് ഞാൻ അവരെ ഉത്തരവാദികളാക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും. ഇതത്ര ദൈവം പറയുന്നത്? അതായത്, ഇനിയും ജനത്തിൻ്റെ ചെലവിൽ നേട്ടമുണ്ടാക്കാനുള്ള അവസരം അവർക്ക് അധികം നാൾ ലഭിക്കയില്ല എന്ന്. എൻ്റെ ആടുകൾ അവർക്കിരയാകാതിരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം അടുത്ത ഭാഗത്തേക്കുള്ള ഒരു മാർഗദീപമാണ്. ദൈവത്തിൻ്റെ ശരിയായ ഇടയനിലേക്ക്, അതെ, ദൈവം തന്നെ തൻ്റെ ജനത്തിന് അഭയവും മധ്യസ്ഥനും ആകാൻ പോകുന്നു. നമുക്ക് ശ്രദ്ധിക്കാം 11:34. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്ത്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും. എത്ര ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ഇടയൻ കർത്താവായ യേശു ക്രിസ്തു. അവൻ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന്. യെഹെസ്കേൽ പറഞ്ഞത് ക്രിസ്തു വരുമെന്നത്രേ. എൻ്റെ സുഹൃത്തെ, അവൻ വീണ്ടും വരാൻ പോവുകയാണ്. കാരണം ഈ ഭൂമിയിലെ അവൻ്റെ ഇടയപരിപാലനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായിട്ടില്ല. ഇപ്പോൾ നാം ഭാവിയിലേക്ക് നോക്കാൻ തുടങ്ങുകയാണ്. പ്രവാസത്തിൽ കഴിയുന്ന ഇസ്രായേൽ മക്കളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ ഇവയാണ്. അവർ അവനെ കേൾക്കേണ്ടിയിരിക്കുന്നു. അവൻ ഇടയനാകുന്നു, നല്ല ഇടയൻ, വലിയ ഇടയൻ, ആടുകളുടെ ശ്രേഷ്ഠ ഇടയൻ. അവൻ പറയുന്നു, ഞാൻ എൻ്റെ ആടുകളെ തിരഞ്ഞ് കണ്ടുപിടിക്കും. ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് 23-ാം സങ്കീർത്തനത്തിൽ. ഈ അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് നമ്മെ ആഴത്തിൽ സ്പർശിക്കുന്ന കാര്യം ഞാൻ എന്ന പ്രയോഗത്തോടെയുള്ള ആശ്ചര്യകരമായ ദൈവത്തിൻ്റെ പ്രസ്താവനകളാണ്. ഞാൻ എന്നുള്ള പ്രയോഗം ഈ ഭാഗത്ത് എത്രയുണ്ട് എന്ന് ഒന്ന് എണ്ണിപ്പറയാമോ? 11 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ അത് ചെയ്യും എന്ന് 18 പ്രാവശ്യം കർത്താവ് പറയുന്നുണ്ട്. നല്ല ഇടയൻ ഒരിക്കൽ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. മത്തായി 11:28. പിന്നെയും ആ ഇടയൻ പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്ന്. യോഹന്നാൻ 10:28. ആശ്ചര്യവാനായി എൻ്റെ ഇടയൻ പറഞ്ഞത് അതാണ്. ആ ഇടയൻ്റെ പ്രവൃത്തി നോക്കൂ. 12-ാം വാക്യം. ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിലിരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിലും നിന്ന് അവയെ വിടുവിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ നല്ല ഇടയൻ നമ്മുടെ അടുക്കലേക്ക് വന്നു. അവൻ പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന്. അവർ എന്തുകൊണ്ടാണ് അവൻ്റെ ശബ്ദം കേൾക്കുന്നതെന്ന് താങ്കൾക്കറിയാമോ? അതിന് 2 കാരണങ്ങളുണ്ട്. അവൻ അവരെ വിളിക്കുന്നു എന്നതാണ് 1-ാമത്തെ കാരണം. 2-ാമത്തേത് അവൻ്റെ ആടുകൾ അവനെ അറിയുന്നു എന്നതാണ്. അവർ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അവർ അവനെ അറിയുന്നു. അതേ സുഹൃത്തെ, നമ്മുടെ ഇടയൻ എത്ര ആശ്ചര്യവാനാണെന്ന് നോക്കൂ. 13-ാം വാക്യം. ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയിക്കും. ഈ ഇടയൻ ഭാവിയിൽ ഇസ്രായേൽ രാഷ്ട്രത്തിന് എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് പറയുകയാണ്. കള്ളപ്രവാചകന്മാരുടെ വാക്ക് കേട്ടതിനാലും തങ്ങളുടെ തന്നെ പാപം മൂലവും ഇപ്പോൾ അവർ പ്രവാസത്തിലാണ്. എന്നാൽ അവൻ പറയുന്നു, ഇപ്പോൾ ഞാൻ അവരോട് കൂടെയില്ല, എന്നാൽ ഞാൻ അവരെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ടില്ല. സഹസ്രാബ്ദ വായിച്ചയിൽ വിശ്വസിക്കാത്തവർ യെഹെസ്കേലിൻ്റെ പുസ്തകം ഒന്ന് വായിക്കുന്നുവെങ്കിൽ എൻ്റെ ആടുകളെ ഞാൻ എറിഞ്ഞു കളഞ്ഞിട്ടില്ല എന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞേനെ. എൻ്റെ ജനത്തെ അവരുടെ ദേശത്തേക്ക് മടക്കി വരുത്താനായി ഞാൻ ഏകാഗ്രചിത്തനായിരിക്കുന്നു എന്ന് 14-ും 15-ും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 14-ും 15-ും. നല്ല മേച്ചിൽ പുറത്ത് ഞാൻ അവയെ മേയിക്കും. ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽ പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യും. എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? തൻ്റെ ആടുകൾക്കായി ഇടയൻ എത്ര കരുതലുള്ളവനാണെന്ന് നോക്കൂ. അവൻ അവയെ നല്ല മേച്ചിൽ പുറത്തു തീറ്റും, അവർ കിടക്കുമ്പോൾ സുരക്ഷിതരായിരിക്കും. തീർച്ചയായും ഇതൊരു ഭാവികാല അനുഭവമാണ്. ഇന്ന് ഇസ്രായേൽ ദേശം സുരക്ഷിതമായി കിടക്കുന്നില്ലെന്ന് നാം കാണുന്നില്ലേ? എന്നും പ്രശ്നമില്ലേ? 16-ാം വാക്യം നോക്കിക്കാട്ടെ. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും, ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും. ഇടയന് ഒരാട് നഷ്ടപ്പെടുമ്പോൾ അവൻ അതിനെ തേടിച്ചെന്ന് കണ്ടെത്തി. ഇസ്രായേൽ ജാതിക്ക് വേണ്ടി അവൻ അത് ചെയ്യുന്നതാണ്. ഇന്ന് സഭയ്ക്ക് വേണ്ടിയും അവൻ അത് ചെയ്യും. സുഹൃത്തെ, നമ്മുടെ കർത്താവ് നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ 100 താങ്കൾ ഓർക്കുന്നില്ലേ? 100 ആടുണ്ടായിരുന്ന ഇടയന് ഒരു ആട് നഷ്ടപ്പെട്ടു പോയി. ആ ഇടയൻ എന്താണ് ചെയ്തത്? അവനിങ്ങനെ പറഞ്ഞോ, ശരി, ഒരു കുഞ്ഞാട്ടിൻകുട്ടി എവിടെയൊക്കെ ഓടിപ്പോയി, ഓ അത് പോട്ടെ. തന്നെയുമല്ല, ഈ 99 എന്നത് നല്ല ചന്തമുള്ള ഒരു നമ്പറല്ലേ? അത് മതി. ഇല്ല, ആ ഇടയൻ പറഞ്ഞു, എന്ത് ഊനമുള്ളതാണെങ്കിലും 100 ആടിനെയും കൊണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു, ആ 100 ആടിനെയും കൊണ്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന്. എൻ്റെ സുഹൃത്തെ, താങ്കളോട് സംസാരിക്കുന്ന ഈ നിസാര മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തികഞ്ഞ ഉറപ്പുള്ളവനാണ്. കാരണം 100 കൊണ്ടവൻ ഇറങ്ങിയാൽ 100 കൊണ്ടേ അവൻ തിരിച്ചു വരും. അത് ഞാൻ വളരെ മിടുക്കനായ ഒരു ആളായതുകൊണ്ടല്ല ഞാൻ അവിടെ പോകുന്നത്, എനിക്ക് വളരെ ആശ്ചര്യവാനായ ഒരു ഇടയനെ കിട്ടിയത് കൊണ്ടാണ്. അത്ഭുതവാനായ ഒരു ഇടയൻ. അവൻ പറയുന്നു, ഞാൻ തന്നെ അത് ചെയ്യും എന്ന്. പിന്നെയും പിന്നെയും അവനത് ആവർത്തിച്ചു പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ നല്ല ഇടയന്റെ സംരക്ഷണത്തിലുള്ള ഒരു ആടായി തീർന്നിട്ടുണ്ടോ? യേശുവിനെ താങ്കൾ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതാണ് അതിനുള്ള സമയം. 20-ാം വാക്യം നോക്കിക്കാട്ടെ. അതുകൊണ്ട് യഹോവയായ കർത്താവ് അവയോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും. ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്. ദൈവം ഇവിടെ ഒരു തരംതിരിക്കൽ നടത്താൻ പോകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ കോതമ്പിനിടയിൽ വളരുന്ന കളയെക്കുറിച്ചുള്ള ഒരു ഉപമ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. താങ്കൾ അത് ഓർക്കുന്നില്ലേ? ഒരു മനുഷ്യൻ തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ചു. എന്നാൽ ഒരു ശത്രു വന്ന് നല്ല വിത്തിനിടയിൽ കള വിതച്ചു. ആ മനുഷ്യന്റെ ദാസൻ വന്ന് അവനോട് പറഞ്ഞു, നമുക്ക് പോയി ആ കളയൊക്കെ അങ്ങ് പറിച്ചു കളയാമെന്ന്. പക്ഷേ ആ കൃഷിക്കാരൻ പറഞ്ഞു, വേണ്ട, തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. കോതമ്പും കളയും ഒരുമിച്ച് വളരട്ടെ, ഞാൻ അതിനെ വേർതിരിച്ചോളാം. ഈ വേർതിരിക്കൽ എന്നത് കർത്താവിൻ്റെ ജോലി ആയതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. അത് അവൻ്റെ പ്രവൃത്തിയാണ്. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഇന്നാരും ഇന്നാരും ഒക്കെ വിശ്വാസിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാകുന്നു. കാരണം അതെൻ്റെ കാര്യമല്ല, അത് കർത്താവിൻ്റെ കാര്യമാണ്. തനിക്കുള്ളവൻ ആരെന്ന് അവനറിയുന്നു. പുറമേയുള്ള ഭാവമല്ല പിന്നെയോ അകമേ എങ്ങനെ ഇരിക്കുന്നു എന്ന് അവന് മാത്രമേ അറിയൂ. പുറമേയുള്ള ഭാവം മാത്രമേ എനിക്കറിയാൻ കഴിയൂ. ഈ പുറന്തോടിനുള്ളിലെ യഥാർത്ഥ മുഖം കാണാൻ കർത്താവിന് മാത്രമേ സാധിക്കൂ. നീ എനിക്കുള്ളവൻ എന്ന് ക്രിസ്തു താങ്കളെ നോക്കി പറയുന്നുണ്ടോ സുഹൃത്തെ? ഇനിയും 21-ും 22-ും വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കുവോളം പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയൊക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും, അവ ഇനിയും ഇരയായിത്തീരുകയില്ല. ഞാൻ ആടിനും ആടിനും മധ്യേ ന്യായം വിധിക്കും. എങ്ങനെയാണ് ദൈവം ഈ വേർതിരിക്കൽ നടത്തുന്നത്? ബലഹീനമായതിനെ പീഡിപ്പിക്കുന്ന ഇടയന്മാരുടെ ആ സ്വഭാവമുള്ളവരാണ് ദുഷ്ട ആടുകൾ. ഈ ദുഷ്ടത തുടരുവാൻ ദൈവം അനുവദിക്കുകയില്ല. പീഡിപ്പിക്കപ്പെടുന്നതിനെ അവൻ സംരക്ഷിക്കുകയും ആക്രമിക്കുന്നതിനെ അവൻ ന്യായം വിധിക്കുകയും ചെയ്യും. 23-ും 24-ും വാക്യങ്ങളിൽ നാം കാണുന്നു, അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും, എന്റെ ദാസനായ ദാവീദിനെ തന്നെ. അവൻ അവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും. അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എന്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യ പ്രഭുവുമായിരിക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. നോക്കുക, വ്യക്തിപരമായി ആടുകളെ ന്യായം വിധിച്ചതിന് ശേഷം ദൈവം ഒരു പുതിയ ഇടയനെ അവർക്കായി നിയമിക്കുന്നതാണ്. ഇവിടെ ദൈവൻ രക്ഷിച്ച് കൂട്ടിച്ചേർക്കുന്ന ഇസ്രായേൽ ജാതി എന്ന ആട്ടിൻകൂട്ടത്തിൻ്റെ ആ ഇടയൻ ആരായിരിക്കും? അനേകരും ചിന്തിക്കുന്നത് ഇവിടെ എൻ്റെ ദാസനായ ദാവീദ് എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്നത്രേ. അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട്. കർത്താവിനെ നല്ല ഇടയൻ എന്ന് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ 10:11-18 വാക്യങ്ങൾ. കർത്താവ് ദാവീദിൻ്റെ വംശാവലിയിൽ വന്നവനുമാണ്, മത്തായി 1:1. എന്നിരുന്നാലും യെഹെസ്കേൽ ഇവിടെ പറയുന്നത് അക്ഷരികമായി ദാവീദ് രാജാവിനെ കുറിച്ചല്ല എന്ന് 34:23 അവകാശപ്പെടുന്നില്ല. ഇസ്രായേലിന്റെ ഭാവിയിലെ യഥാസ്ഥാനത്വത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെയും ദാവീദിനെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യിരെമ്യാവ് 30:9, യെഹെസ്കേൽ 37:24-25, ഹോശേയ 3:5. അത് മാത്രമല്ല, യഥാസ്ഥാനപ്പെട്ട ഇസ്രായേലിന്റെ പ്രഭു ദാവീദായിരിക്കുമെന്ന് യെഹെസ്കേൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. യെഹെസ്കേൽ 34:24, 37:25 എന്നീ വാക്യങ്ങളിൽ അത് കാണാം. ഇതേ പ്രഭു തന്നെ സഹസ്രാബ്ദ യുഗത്തിൽ തനിക്കും ജനത്തിനും വേണ്ടി പാപയാഗം കഴിക്കുന്നതായി തുടർന്ന് യെഹെസ്കേൽ 45:22-46:4 നാം കാണുന്നു. ഇവിടെ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചോ? പാപിക്കല്ലേ പാപയാഗം ആവശ്യമുള്ളൂ? അങ്ങനെയെങ്കിൽ കർത്താവിന് അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചേക്കാം. പാപരഹിതനായി കർത്താവ്, അതായത് ദൈവപുത്രൻ, തനിക്ക് വേണ്ടി പാപയാഗം കഴിക്കും എന്ന് പറഞ്ഞാൽ അത് തീർത്തും ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ പറയുന്ന പ്രഭു അക്ഷരികമായി ദാവീദ് തന്നെ. അതെ, പുനരുദ്ധരിക്കപ്പെട്ട പഴയ ദാവീദ് രാജാവായിരിക്കും സിംഹാസനത്തിൽ ഇരുന്ന് അവരെ ഭരിക്കുന്നത്. എന്താ താങ്കളുടെ ധാരണയെ ഞാൻ അല്പം ശല്യപ്പെടുത്തിയോ? അതേ സുഹൃത്തെ, ഇസ്രായേലിന്റെ നിത്യഭവനം ഈ ഭൂമിയായിരിക്കുമെന്നും അവരെ നിത്യത മുഴുവൻ ഭരിക്കുന്നത് ദാവീദായിരിക്കും എന്നുമത്രേ എന്റെ ഉറച്ച ബോധ്യം. അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ റീജന്റായി ഭരണം നടത്തുന്നതാണ്. ഈ സമയം സഭ കർത്താവിനോടൊപ്പം പുതിയ യെരുശലേമിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, സഭയെ ചേർക്കാൻ താൻ പിന്നെയും വരുമെന്ന്. യോഹന്നാൻ 14:3, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നിത്യതയിൽ കർത്താവ് ഭൂമിയിൽ വരുമ്പോൾ നാമും ഒപ്പമുണ്ടാകും. പക്ഷേ അത് കേവലം ഒരു സന്ദർശനം മാത്രമായിരിക്കും. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, ഈ ഭൂമിയിൽ പെടാപ്പാട് പെട്ട് വലിയ കെട്ടിടങ്ങളോ വസ്തുവകളോ ഒക്കെ സമ്പാദിച്ച് വാങ്ങിക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അതിന് താങ്കൾക്ക് അത്രയൊന്നും ആവശ്യം വരില്ല. എന്നാൽ ഉയരത്തിലേക്ക്, അതെ, താങ്കളുടെ നിത്യ പാർപ്പിടത്തിനായി, അവിടെ നല്ലൊരു കെട്ടിടം സ്വർഗത്തിൽ പണിയേണ്ടതിനായി ധാരാളം വസ്തുക്കൾ അയക്കുന്നുണ്ട്. ഈ കാര്യം ഉറപ്പാക്കുക. അല്ല, അങ്ങനെയൊരു പാർപ്പിടത്തെക്കുറിച്ചുള്ള ചിന്തയോടും പ്രത്യാശയോടുമാണോ താങ്കൾ ഈ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്നത്? 25 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്തു, ദുഷ്ടമൃഗങ്ങളെ ദേശത്തു നിന്ന് നീക്കിക്കളയും, അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. നോക്കുക, ഇസ്രായേൽ ദേശവും അവിടുത്തെ ജനങ്ങളും തിരുവചനത്തിൽ ഒരുമിച്ച് പോകുന്നു എന്നത് വളരെ രസകരമായിരിക്കുന്നില്ലേ? അവർ ദേശത്ത് പാർക്കുകയും അനുഗ്രഹം അനുഭവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർ ദൈവത്തോട് നല്ല ബന്ധത്തിലായിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. 28 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അവർ ഇനി ജാതികൾക്ക് കവർച്ചയായിത്തീരുകയില്ല, കാട്ടുമൃഗം അവരെ കടിച്ചു കീറുകയില്ല, അവർ നിർഭയമായി വസിക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. അതെ, ഒരു ദിവസം വരാൻ പോകുന്നു, അന്ന് ഇസ്രായേൽ ജാതി ഈ ജാതികൾക്ക് കവർച്ചയായിത്തീരുകയില്ല. ഇന്ന് അവർ അങ്ങനെയാണ്. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ അത് ചെയ്യും. അവൻ ഇങ്ങനെ പറയുമ്പോൾ താൻ അത് ചെയ്യാൻ പോകുന്നു. സുഹൃത്തെ, 35-36 അധ്യായങ്ങളിൽ ഇസ്രായേലിന്റെ യഥാസ്ഥാനത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. അവർ ആ ദേശത്ത് സമാധാനത്തോടെ യഥാസ്ഥാനത്താകുന്നതിന് മുമ്പായി രണ്ട് കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഏതോം ന്യായം വിധിക്കപ്പെടണം, ഇസ്രായേലിന്റെ കഴിഞ്ഞകാല പാപങ്ങൾ ന്യായം വിധിക്കപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും വേണം. ഇവിടെ ഏതോമിനെക്കുറിച്ച് പ്രവചിച്ചിരുന്ന ന്യായവിധി നടന്നു കഴിഞ്ഞു. എന്നാൽ ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെയുള്ള ചില ന്യായവിധികൾ ഇക്കാലത്തും ഭാവിയിൽ നടക്കാനായി ശേഷിക്കുന്നുണ്ട്. ഏതോമിനെതിരെയുള്ള ന്യായവിധി 35 വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. യെഹെസ്കേൽ 35 വിഷയം ഏതോമിന്റെ അഥവാ സെയീരിന്റെ ന്യായവിധിയും അതിന്റെ ഉന്മൂല നാശവുമാണ്. ഇസ്രായേൽ യഥാസ്ഥാനപ്പെടുന്നതിന് മുൻപ് ഇത് സംഭവിച്ചിരിക്കണം. ഏദോമിനെ കുറിച്ചാണ് 35:1-4 വാക്യങ്ങൾ പറയുന്നത്. അവിടെ പെട്ര എന്നറിയപ്പെട്ട പാറയിൽ പണിത ഒരു പട്ടണമുണ്ടായിരുന്നു. ഇന്നും ആ പട്ടണം അവിടെയുണ്ട്. പക്ഷേ ആ സ്ഥലത്തേക്കാൾ വിജനമായ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ട് എന്ന് പറയുവാൻ സാധിക്കില്ല. അത്രമാത്രം വിജനമായ സ്ഥലമാണത്. 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവരെ ന്യായം വിധിക്കുന്നതിനുള്ള കാരണം ദൈവം പറയുകയാണ്. ഏദോം ഏശാവിൽ നിന്നും ഉത്ഭവിച്ച വംശമാണെന്ന് താങ്കൾക്കറിയാമല്ലോ. ഏശാവ് യാക്കോബിന്റെ ബദ്ധ വൈരിയും ആയിരുന്നല്ലോ. മിക്കവാറും ഇസ്രായേലർക്കുണ്ടായിരുന്നതിലധികം ഏറ്റവും അധികം അവരെ വേദനിപ്പിച്ചതും ഏദോമ്യരാകാം. ഇന്ന് ഈ ലോകത്തിൽ ഏദോം പ്രതിനിധീകരിക്കുന്നത് ദൈവത്തിന്റെ ശത്രുവിനെയാണ്. ആ ശത്രു അന്ത്യ നാളുകളിൽ എതിർ ക്രിസ്തുവിന്റെ പിൻപിൽ ദൈവത്തിനെതിരായി നിൽക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. 36-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ സ്വന്തം ദേശത്ത് യഥാസ്ഥാനപ്പെടുന്നതിനു മുൻപേ അവരുടെ പാപങ്ങൾ ന്യായം വിധിക്കപ്പെടുന്നതിനെയും ക്ഷമിക്കപ്പെടുന്നതിനെയും കുറിച്ചാണ് നാം കാണുന്നത്. ദുഷ്ടന്മാർ ഈ ഭൂമിയെ അവകാശമാക്കുകയില്ല എന്ന് ദൈവം നിർണയിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കർത്താവ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും എന്നത്ര കർത്താവ് പറയുന്നത്. എന്നാൽ ഇന്ന് സൗമ്യരായവർ ഭൂമിയെ അവകാശമാക്കുന്നില്ല അല്ലെ. ദുഷ്ടന്മാരാണ് അത് കൈവശമാക്കുന്നത്. അവരാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത്. എന്നാൽ ഒരു ദിവസം ദൈവം പറഞ്ഞതുപോലെ അത് സൗമ്യതയുള്ളവർ കൈവശമാക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കുക, ദൈവം തന്റെ നാമത്തെ ഈ ഭൂമിയിൽ വിശുദ്ധീകരിക്കും. സുഹൃത്തെ, ദൈവത്തിന്റെ സഭയെയും അതിന്റെ ജനത്തെയും ഇന്ന് അനേകർ നിന്ദിക്കുന്നുണ്ട്. അതുമൂലം അവർ ദൈവത്തെയാണ് നിന്ദിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം തന്റെ ജനത്തിന് ഒരുക്കിയിട്ടുള്ളത് എത്രയോ വലിയൊരു പദവിയാണ്. ഒരിക്കലും അവൻ തന്റെ ജനത്തെ കൈവിടില്ല. നാം മാറിയാലും അവൻ